بالعالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരിമാരെ, വിശ്വാസിനികളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്രവും അതിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കുള്ള മാതൃകകളെ സംബന്ധിച്ചുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ സ്വർഗ സ്ത്രീകളുടെ നേതാവെന്ന് വിശേഷിപ്പിച്ച പ്രവാചകന്റെ ഒന്നാമത്തെ ഭാര്യയുമായ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 11 ഭാര്യമാരും 2 അടിമ സ്ത്രീകളുമാണ് നബിക്കുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അതിൽ ഒന്നാമതായി പ്രവാചകന്റെ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം കാലവും നബിയോടൊപ്പം ഭാര്യയായി കഴിച്ചുകൂട്ടിയിരുന്ന മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖുവൈലിദിന്റെ മകളാണ്. മക്കയിൽ പേരുകേട്ട പേരും പെരുമയുമുള്ള ഒരു കുടുംബത്തിലെ ഖുവൈലിദ് എന്ന ആളുടെ മകളായിട്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 15 വർഷം മുമ്പ് തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ജനിച്ചിട്ടുണ്ട്. മക്കയിലുള്ള ആളുകൾക്കിടയിൽ നല്ല പേരും പെരുമയുമുള്ള ഒരു കുടുംബമായിരുന്നു ഖദീജയുടെ കുടുംബം. ആ നാട്ടുകാർ പലപ്പോഴും താഹിറ എന്ന പ്രത്യേക പേരിൽ തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ അറിയപ്പെട്ടിരുന്നു. താഹിറ എന്നാൽ പരിശുദ്ധ എന്നാണ് അർത്ഥം. എല്ലാം കൊണ്ടും പരിശുദ്ധമായ, പതിവ്രതയായ, കുലീനയായ, എന്നാൽ നല്ല സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ബുദ്ധിമതിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാനത്ത് ഇംറാ ആഖില ജലീല, ബുദ്ധിമതിയും മഹത്വമുള്ളവരുമായിരുന്നു. ഇഷ്തഹറത്ത് ബിൽ ഹസ്മി വൽ അഖ്ലി, നല്ല തന്റേടവും പക്വതയും ബുദ്ധിയുമുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നാട്ടിലുള്ള പല പ്രമുഖന്മാരായ ആളുകൾക്കും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഇണയായി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആശയും ആഗ്രഹവും ഉണ്ടായിരുന്നു. പല പ്രമുഖന്മാരും ഖദീജ ബീവിയോട് വിവാഹാന്വേഷണവുമായി അവരെ വീട്ടിൽ ചെന്നിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ഖദീജ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ വിവാഹിതയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. നബിയെ ഭർത്താവായി കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ 2 വിവാഹം ഖദീജ ബീവിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന്, തമീം ഗോത്രക്കാരനായ സുറാറത്തിന്റെ മകൻ അബൂഹാല എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഖദീജ ബീവിയെ ആദ്യമായി വിവാഹം കഴിച്ചത്. അബൂഹാലത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 മക്കൾ അവർക്കുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണുന്നു.
ഹാലത്ത് എന്നും ഹിന്ദു എന്നും പേരുള്ള രണ്ട് കുട്ടികൾ ഖദീജ ബീവിക്കുണ്ടായി ആദ്യ വിവാഹത്തിൽ. ആ ഭർത്താവ് അബൂഹാല കുറെ കാലത്തിന് ശേഷം മരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് അബൂഹാലയുടെ മരണശേഷം ഖദീജയെ കല്യാണം കഴിച്ചത് മഹസൂം ഗോത്രക്കാരനായ ആയിദിന്റെ പുത്രൻ അതീഖ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. ഖദീജ ബീവിയുടെ രണ്ടാമത്തെ ഭർത്താവ് അതായിരുന്നു അതീഖ്. അവരുടെ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതീഖ് ഖദീജ ബീവിയെ തലാഖ് ചൊല്ലി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഈ രണ്ട് വിവാഹങ്ങൾക്കും ശേഷം പിന്നീട് പല പ്രമുഖന്മാരായ ആളുകളും വിവാഹാന്വേഷണവുമായി ഖദീജ ബീവിയെ സമീപിച്ചിരുന്നു. പക്ഷേ അവർ അതിനൊന്നും വഴങ്ങിയില്ല. ധാരാളം അന്വേഷണങ്ങൾ വന്നെങ്കിലും അവർ പറഞ്ഞു, ഞാനിനി ഒരു വിവാഹ ജീവിതത്തിന് ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എന്റെ മക്കളെ വളർത്തി അവരുമായി കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ അവർ സമ്പന്നയായിരുന്നു, ബിസിനസ്സുകാരിയായിരുന്നു. ഞാൻ എന്റെ ബിസിനസ്സിന്റെ കാര്യങ്ങളും നോക്കി എന്റെ കച്ചവടത്തിന്റെയും വ്യാപാരത്തിന്റെയും പ്രശ്നങ്ങളും നോക്കി അത് മാനേജ് ചെയ്തുകൊണ്ട് എന്റെ മക്കളെയും വളർത്തിക്കൊണ്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി. ആരുടെ വിവാഹ അഭ്യർത്ഥനയ്ക്കും ഖദീജ റളിയല്ലാഹു തആല അൻഹ സമ്മതം മൂളിയില്ല. അവർക്കുള്ള പതിവായിരുന്നു, ബിസിനസ്സിൽ അവർക്ക് വളരെ പ്രാവീണ്യവും ശ്രദ്ധയും ഉണ്ടായിരുന്നു. നല്ല സമ്പന്നയുമായിരുന്നു ഖദീജ ബീവി. കച്ചവടത്തിന് മക്കയിലുള്ള ആളുകളെ, ബിസിനസ് ചെയ്യാൻ താല്പര്യവും കഴിവും ശേഷിയുമുള്ള ആളുകളെ വാടകക്കെടുക്കുകയും എന്നിട്ട് അവരെ തന്റെ പണവുമായി വിവിധ രാജ്യങ്ങളിലേക്ക് ബിസിനസ്സിന് വേണ്ടി പറഞ്ഞയക്കുകയും ബിസിനസ് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ലാഭത്തിൽ നിന്നൊരു വിഹിതം ഈ ആളുകൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആ ഇടക്കാണ് മക്കയിൽ മുഹമ്മദിനെ സംബന്ധിച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹ കേൾക്കുന്നത്. അന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടില്ല, മുഹമ്മദാണ്, നബിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്ന് 25 വയസ്സാണ്. പക്ഷേ മക്കയിൽ എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെ നാക്കിന്തുമ്പത്തും ഖദീജ റളിയല്ലാഹു തആല അൻഹ കേൾക്കുന്നത് മുഹമ്മദ് മുഹമ്മദ് എന്ന പേരാണ്. നാട്ടിലുള്ള ആർക്കും അദ്ദേഹത്തെ പറ്റി അഭിപ്രായ വ്യത്യാസമില്ല. എവിടെ നോക്കിയാലും മുഹമ്മദിന്റെ മദഹാണ് കേൾക്കുന്നത്, എവിടെ നോക്കിയാലും മുഹമ്മദിന്റെ സാമർത്ഥ്യത്തെ പറ്റിയാണ് കേൾക്കുന്നത്, എവിടെ നോക്കിയാലും മുഹമ്മദിന്റെ വിശ്വസ്തതയെ പറ്റിയാണ് കേൾക്കുന്നത്. എവിടെയും നടക്കുന്ന വർത്തമാനങ്ങളിലും അടക്കം പറച്ചിലുകളിലും മുഹമ്മദ് എന്ന ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും മുഹമ്മദ് എന്ന ചെറുപ്പക്കാരന്റെ മിടുക്കും സാമർത്ഥ്യവും ബുദ്ധിയും എല്ലാ രൂപത്തിലുള്ള മദഹുകളുമാണ് ഖദീജ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ വിചാരിച്ചു, എങ്കിൽ ഇത്രമാത്രം സാമർത്ഥ്യമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം, തന്റെ ബിസിനസ്സുമായിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞയക്കണം. അദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഷാമിലേക്കൊക്കെ പോയി ബിസിനസ് ചെയ്ത പരിചയവുമുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം തന്റെ സ്വത്തുക്കളുമായി തന്റെ സമ്പത്തുമായി തന്റെ അടിമയായ മൈസറത്ത് എന്ന ആളുടെ കൂടെ ബിസിനസ്സിന് വേണ്ടി മുഹമ്മദിനെ പറഞ്ഞയച്ചു നോക്കാം, എങ്ങനെയുണ്ട് എന്ന് പരീക്ഷിക്കാമല്ലോ. ഖദീജ റളിയല്ലാഹു തആല അൻഹ ആദ്യത്തെ പരീക്ഷണം നടത്തുകയാണ്. തന്റെ അടിമയായ മൈസറത്ത് എന്ന പേരുള്ള അടിമയെ വിളിച്ചു, മുഹമ്മദ് നബിയോട് വരാൻ പറഞ്ഞു, മുഹമ്മദിനോട് വരാൻ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ അതിന്റെ ആവശ്യം പറഞ്ഞു. പ്രവാചകൻ അത് ഏറ്റെടുത്തു. മൈസറത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് അഥവാ ഇന്ന് സിറിയ എന്ന് പേരുള്ള സിറിയയിലേക്ക് ഷാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിനസ്സിന് വേണ്ടി പോയി. ബിസിനസ്സിൽ വമ്പിച്ച ലാഭമാണ് കൊയ്തെടുത്തത്, വമ്പിച്ച ലാഭവുമായാണ് തിരിച്ചു വന്നത്. പോകുമ്പോൾ തന്നെ ഖദീജ ബീവിക്ക് നബിയോട് കരാറുണ്ട്, മറ്റുള്ള ആളുകൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകാം എന്ന കരാറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിനസ് ആവശ്യാർത്ഥം ഷാമിലേക്ക് പോകുന്നത്. വമ്പിച്ച ലാഭവുമായിട്ടാണ് മൈസറത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്. മൈസറത്തിന് നബിയുടെ സ്വഭാവങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രവാചകൻ യാത്രയിലുള്ള മുഹമ്മദിന്റെ സ്വഭാവങ്ങളും രീതികളും പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും ഒക്കെ മൈസറത്തിന്റെ മനസ്സിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കിയിരുന്നു. നബിയുമായി അത്യധികം അടുത്തിരുന്നു മൈസറത്ത്. ആ ബിസിനസ്സിലൂടെ തിരിച്ചു വന്നു, വീട്ടിലെത്തി വമ്പിച്ച ലാഭമാണ് കിട്ടിയത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങേയറ്റം സന്തോഷിച്ചു. മൈസറത്ത് നബിയുടെ മദഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, മുഹമ്മദിന്റെ കൂടെ ബിസിനസ്സിന് പോയപ്പോഴും ബിസിനസ്സിലുള്ള അദ്ദേഹത്തിന്റെ മിടുക്കും വഴിനീളെ അദ്ദേഹത്തിന്റെ സ്വഭാവവും വാക്കും പെരുമാറ്റവും എല്ലാം ഇങ്ങനെ വർണ്ണിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതുവരെ ആർക്കും സമ്മതം മൂളിയിട്ടില്ലാത്ത ഖദീജ, ഇതുവരെ ഒരാളോടും വിവാഹത്തിന് വേണ്ടി താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഭർത്താവായി കിട്ടിയാൽ തരക്കേടില്ല എന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായി. പക്ഷേ അവർക്ക് ധൈര്യമില്ലായിരുന്നു. എങ്ങനെ പറയും ഞാൻ ഈ വിഷയം? മുഹമ്മദിനോട് ഞാൻ ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കും? പറഞ്ഞാൽ തന്നെ പ്രതികരണം എന്താകും? രണ്ടു വിവാഹം മുമ്പ് കഴിഞ്ഞ് അതിൽ രണ്ട് കുട്ടികളുമുള്ള ഒരു വിധവയായ പെണ്ണ്, ഒരു ഭർത്താവ് മരിച്ചുപോയി, വേറൊരാൾ തൊലാക്കും ചൊല്ലി, രണ്ട് കുട്ടികളുടെയും ഉമ്മയായി 40 വയസ്സും തികഞ്ഞിരിക്കുന്ന ഞാൻ 25-കാരനോട് വിവാഹ അഭ്യർത്ഥനയുമായി ചെന്നാലുണ്ടാകുന്ന പ്രതികരണമോർത്ത് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ അസ്വസ്ഥതകളായി. തന്നെയുമല്ല, ഞാൻ മുഹമ്മദുമായിട്ട് വിവാഹത്തിന് ഒരുമ്പെടുന്നുവെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും? കാരണം ഇന്നാട്ടിലെ പല പ്രമുഖന്മാരും എന്റെ വീട്ടിൽ കയറി ഇറങ്ങിയതാണ് വിവാഹ അന്വേഷണവുമായി. ഞാനതിനൊന്ന് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ പിന്നെ മുഹമ്മദുമായി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുഹമ്മദുമായി വിഷയം പറഞ്ഞാലുള്ള പ്രതികരണം എന്തായിരിക്കും, എന്ത് മറുപടിയായിരിക്കും ആ ചെറുപ്പക്കാരനിൽ നിന്നുണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ച് അസ്വസ്ഥതയോടുകൂടെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഉറ്റ കൂട്ടുകാരിയായ നഫീസ ബിൻത് മുനബ്ബഹ് എന്ന് പറയുന്ന സ്ത്രീ ഖദീജയുടെ അടുത്തേക്ക് കയറി വരുന്നത്. ഖദീജ ബീവിയുടെ ഉറ്റ കൂട്ടുകാരിയായിരുന്നു നഫീസത്ത് എന്ന് ചരിത്രത്തിൽ കാണാം. നഫീസ ബിൻത് മുനബ്ബഹ്, മുനബ്ബഹിന്റെ മകളായ നഫീസത്ത്, അവർ വന്നപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ അസ്വസ്ഥതയിലാണ്. തന്ത്രപരമായി ആ കൂട്ടുകാരി ഖദീജയിൽ നിന്ന് വിഷയം ചോർത്തിയെടുത്തു. എന്താണ് നിങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം? എന്താണ് നിങ്ങളുടെ വിഷമം? വളരെ തന്ത്രപരമായി, വളരെയധികം ട്രിക്കുപയോഗപ്പെടുത്തി ഖദീജയുടെ മനസ്സിലുള്ള ആഗ്രഹം നഫീസ എന്ന കൂട്ടുകാരി ചോർത്തിയെടുത്തു. അവർ പറഞ്ഞു, അവർ ആശ്വസിപ്പിച്ചു ഖദീജ റളിയല്ലാഹു തആല അൻഹ, സമാധാനിപ്പിച്ചു, ഖദീജ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, ഇതിന് നമുക്ക് വഴിയുണ്ടാക്കാം, വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞാൽ മുഹമ്മദിനോട് ഈ വിഷയം അവതരിപ്പിച്ചാൽ എന്ത് പ്രതികരണമായിരിക്കും എന്നതിനെപ്പറ്റി നിങ്ങൾ അസ്വസ്ഥനാകേണ്ടതില്ല. കാരണം ഖദീജത്തെ നീ തറവാടിയാണ്, അതേപോലെ തന്നെ കുലീനയാണ്, സമ്പത്തിന്റെ ഉടമയാണ്, സൗന്ദര്യവതിയാണ്. അതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഇന്നാട്ടിലുള്ള എത്ര പ്രമുഖന്മാർ നിങ്ങളുടെ വിവാഹം അന്വേഷിച്ച് വന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? നിങ്ങൾ കൊള്ളാത്തവളാണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കും ആഗ്രഹം തോന്നാത്തവളാണെങ്കിൽ ഇന്നാട്ടിലെ പ്രമുഖന്മാർ നിങ്ങളെയും അന്വേഷിച്ച് വീട് കയറി ഇറങ്ങുമോ? അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കൂ, പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണാം എന്ന് പറഞ്ഞ് ഖദീജ ബീവിയെ സമാധാനിപ്പിച്ച് നഫീസത്ത് ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. നേരെ പോയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കാണ്. ആ കൂട്ടുകാരി, ഖദീജയുടെ ഉറ്റ കൂട്ടുകാരിയായി നഫീസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നു. തന്ത്രപരമായി അവിടെയും ഇടപെടുകയാണ്. മുഹമ്മദിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നഫീസത്ത് ചോദിച്ചു, മുഹമ്മദേ, മാ യംനഉക അൻ തതസവ്വജ് യാ മുഹമ്മദ്, ഒരു വിവാഹം കഴിക്കാനുള്ള തടസ്സം എന്താണ് മുഹമ്മദേ നിനക്ക്? നിങ്ങൾക്കൊരു വിവാഹിതനായിക്കൂടെ? എത്ര കാലമാണ് ഇങ്ങനെ വിവാഹം കഴിക്കാതെ കഴിച്ചുകൂട്ടുക? വിവാഹപ്രായമായിട്ടുണ്ടല്ലോ, എന്താ അഭിപ്രായം? അപ്പോ ഫഖാല ലഹ, ആ നഫീസയോട് റസൂലുള്ള പറഞ്ഞു, മാ ഫീ യദി മാ തസവ്വജു ബിഹി, വിവാഹം കഴിക്കാനുള്ള ശേഷി എനിക്കില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്തെങ്കിലും മഹർ കൊടുക്കണ്ടേ? അതിനെന്റെ കയ്യിൽ ആ ഇണയെ തീറ്റിപ്പോറ്റാനും മഹർ കൊടുക്കാനും ജീവിതം മുന്നോട്ട് പോകാനും ഒന്നുമില്ല, എന്റെ കയ്യിൽ അതിനുള്ള സമ്പത്തില്ല. അപ്പോൾ നഫീസത്ത് എന്ന ഈ കൂട്ടുകാരി അവൾ ഫബുത്ത സമത്ത് കായിലത്തൻ, അവര് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നബിയോട്, ഫൈൻ കുഫീത വദുഈത ഇലൽ മാലി വൽ ജമാലി വശ്ശറഫി വൽ കഫാഅതി ഫഹൽ തുജീബു, നിങ്ങൾക്ക് പണമില്ലെങ്കിൽ, പണമുള്ള സൗന്ദര്യമുള്ള കുലീനയായ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒരാള് നിങ്ങളെ ക്ഷണിക്കുന്നു എങ്കിൽ, നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഫഹൽ തുജീബു, നിങ്ങൾ ഉത്തരം പറയുമോ, നിങ്ങൾ അതിനെ സമ്മതിക്കുമോ? ആളെ പറയാതെയാണ് നഫീസത്ത് ഈ വിഷയം ചോദിച്ചത്. ഫറദ്ദ മുതസായിലൻ, അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അമൻ, ആരാണത്? ഇത്ര എന്നോട് അനുകമ്പയും അതേപോലെ തന്നെ ദയ്യം കാണിക്കുന്നത് ആരാണ്? ഫഖാല, അവർ പെട്ടെന്ന് മറുപടി കൊടുത്തു, ഖദീജ ബിൻത് ഹുവൈലിദ്, ഹുവൈലിദിന്റെ മകളായ, നിങ്ങൾ ആരുടെ പണവുമായി ബിസിനസ്സിന് പോയോ ആ ഹുവൈലിദിന്റെ മകളായ ഖദീജത്ത്, ഖദീജത്താണ് നിങ്ങളുമായി വിവാഹത്തിന് താല്പര്യപ്പെടുന്നത്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഇൻ വാഫഖത് ഫഖദ് ഖബിൽതു, അവർക്കതിന് സമ്മതമാണെങ്കിൽ ഫഖദ് ഖബിൽതു, ഞാൻ ആ അഭ്യർത്ഥന സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് ഖദീജയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹത്തിന്റെ തുടക്കം. ഈ സന്തോഷ വാർത്തയുമായി ഖദീജയുടെ കൂട്ടുകാരി നഫീസത്ത് ഓടിപ്പോവുകയാണ് ഖദീജയുടെ അടുത്തേക്ക്. ഖദീജ ബീബിയോട് വിഷയങ്ങൾ പറഞ്ഞു. ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് സന്തോഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്ത് നിന്ന് എളാപ്പയായ അബൂ താലിബും അതേപോലെ തന്നെ ഹംസത്തും അന്വേഷണത്തിന് വേണ്ടി ഖദീജയുടെ വീട്ടിൽ പോവുകയും ഖദീജയുടെ പിതൃവ്യനായ അംറു ബിൻ അസദിനെ സമീപിച്ച് ഇങ്ങനെ ഞങ്ങളുടെ മകൻ നിങ്ങളുടെ ഇങ്ങനെ ഈ സഹോദരിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പുത്രിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരം പറയുകയും ആ വിവാഹ അന്വേഷണം അവിടെ പൂർത്തിയായി. അവിടെ വെച്ച് വിവാഹം നടന്നു. അബൂ താലിബ് ഒരു ചെറിയ പ്രസംഗവും ആ വിവാഹത്തോടനുബന്ധിച്ച് നടത്തിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലളിതമായൊരു ചടങ്ങോടുകൂടി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. നബി തിരുമേനിക്കന്ന് പ്രായം 25, ഖദീജക്കന്ന് പ്രായം 40. രണ്ട് കുട്ടികളുടെ മാതാവുമാണ്. മുമ്പ് രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരവസ്ഥയിൽ അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലുമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. ചരിത്രത്തിൽ കാണാം അവരുടെ വിവാഹത്തിൽ ഹലീമയും പങ്കെടുത്തുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെറുപ്പത്തിലെ മുല കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഹലീമ. നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഈ മകന്റെ വിവാഹത്തിൽ സന്തോഷത്തിൽ പങ്കുചേരാൻ ഹലീമയും വന്നിരുന്നുവെന്നും പ്രവാചകന് ആദ്യമായി മുല കൊടുത്ത സ്ത്രീ എന്ന നിലക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹലീമ ബീവിക്ക് ധാരാളം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ആ വിവാഹ ചടങ്ങിൽ വെച്ച് നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൊരുത്തമുള്ള ഇണകളായിട്ടാണ് നബിയും ഖദീജയും മുന്നോട്ട് പോകുന്നൊരു ജീവിതം. കടമകളും കടപ്പാടുകളും പാലിച്ചുകൊണ്ട് ഭർത്താവ് ആരാണ് ഭാര്യ ആരാണ് എന്നുള്ള നിലക്ക് തന്നെ വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടുകൂടെയും ഓരോരുത്തർക്കും നൽകേണ്ടുന്ന കടമകളും കടപ്പാടുകളും ഓരോരുത്തരും ഓർത്തുകൊണ്ട് തന്നെ നല്ല നിലക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ ജീവിതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ധാരാളം മക്കളുണ്ടായി. ബർക്കത്തുള്ള വിവാഹമായിരുന്നു അത്. ഖദീജ ബീവി നബി തിരുമേനിയുമായി വിവാഹം കഴിച്ചതിന്റെ ശേഷം ഖദീജക്കതിൽ ധാരാളം മക്കളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ധാരാളം മക്കളുണ്ടായി ഖദീജ ബീവിക്ക്. 6 ഉണ്ടായത് ഖദീജ ബീവിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും. 2 4. ആൺകുട്ടികളുടെ പേര് ഒന്ന് ഖാസിം എന്നായിരുന്നു, മറ്റൊന്ന് അബ്ദുള്ള. ഒന്ന് പെൺകുട്ടികൾ 4, ഒന്ന് സൈനബ്, മറ്റൊന്ന് റുഖിയത്ത്, വേറൊന്ന് ഉമ്മു കുൽസൂം, വേറൊന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ 4 2 ഇങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ കുറെ കാലം നല്ല നിലക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു സ്വഭാവമുണ്ടായിരുന്നു. അന്നാട്ടിൽ കാണുന്ന ഒരു ചീത്ത പ്രവൃത്തികളിലും അവിടുന്ന് പങ്കെടുത്തിരുന്നില്ല. നാട്ടിൽ കൊള്ളയും കൊലപാതകവും നടന്നിരുന്ന കാലഘട്ടമായിരുന്നു. അതേപോലെ തന്നെ മദ്യപാനവും ബിംബാരാധനയും എല്ലാ വൃത്തികേടുകളും അരങ്ങേറിയിരുന്ന ഒരു ചുറ്റുപാടിൽ വളരുന്ന ആളായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റേതായ സൽ സ്വഭാവം കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു രൂപത്തിലുള്ള വൃത്തികേടുകളിലും തോന്നിയാസങ്ങളിലും പ്രവാചകൻ ഒരിക്കൽ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം ശുദ്ധമായൊരു ജീവിതം നയിച്ചിരുന്ന നബിക്ക് ഏതാണ്ട് 40 വയസ്സാകുന്ന സമയമെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചുറ്റുപാടിൽ നിന്നൊക്കെ വിട്ടകന്ന് തന്റേതായ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും മാറി നിന്ന് ഒരു മലയുടെ ഗുഹയിൽ പോയി ഏകാന്തവാസം നയിക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നിത്തുടങ്ങി. അങ്ങനെ നബി 40 വയസ്സാകുന്നതിന്റെയും വർഷങ്ങൾ മുമ്പ് വർഷത്തിൽ ഓരോ മാസം നബി ഹിറാ ഗുഹയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, അവിടെ തപസ്സിരിക്കും, അവിടെ പോയി ഒറ്റക്ക് കഴിച്ചുകൂട്ടും, രാവും പകലും അവിടെ തന്നെയാണ് വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അതിനും പ്രവാചകന് താങ്ങും തണലുമാവുകയാണ് ചെയ്തത്. ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ, തന്റെ ഭർത്താവ് തന്നെ വിട്ടുകൊണ്ടൊരു ഗുഹയിൽ ഏകാന്തവാസം നയിക്കാൻ പോവുകയാണ് ദിവസങ്ങളോളം. ഓരോ വർഷത്തിലും ഓരോ മാസം നബി അവിടെ തന്നെയാണ് ഫുള്ള്. ഖദീജ ബീവിക്ക് ഭർത്താവിനെ പറ്റി ഒരു സംശയവും തോന്നിയില്ല. എന്തിനാണ് വിട്ടുകൊണ്ട് അങ്ങ് അവിടെ പോയിരിക്കുന്നത്, എന്നോട് മടുത്തിട്ടാണോ വെറുത്തിട്ടാണോ എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല. അവിടെയും ഖദീജ പ്രവാചകന് തങ്ങും തണലുമായിട്ടുണ്ടായി. എന്താണ് തന്റെ ഭർത്താവിന്റെ ഇഷ്ടമെങ്കിൽ അതിന് 100% സമ്മതം മൂളിക്കൊണ്ട് ഒറ്റക്കവിടെ കഴിച്ചുകൂട്ടുമ്പോൾ ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളവും താമസിക്കുവാനുള്ള സൗകര്യങ്ങളും ഒരുക്കി തന്റെ ഭൃത്യനെ കൂടെ പറഞ്ഞയച്ച് എല്ലാ സൗകര്യങ്ങളും അവിടെ കഴിച്ചുകൂട്ടാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെയും താങ്ങും തണലുമായി വർത്തിച്ച സ്വഭാവക്കാരിയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. തന്നെ വിട്ട് എന്തിനാണ് ഗുഹയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ള കുശുമ്പ്, ആ ഒരു ചിന്ത ഖദീജ ബീവിയുടെ മനസ്സിൽ നബി തിരുമേനിയെ സംബന്ധിച്ച്, അന്ന് മുഹമ്മദ് നബി ആയിട്ടില്ലെങ്കിലും ഭർത്താവിനെ സംബന്ധിച്ച്, മുഹമ്മദിനെ സംബന്ധിച്ച് ഖദീജക്ക് തന്റെ മനസ്സിൽ ലവലേശം സംശയം പോലും തോന്നിയില്ല. മറുത്തരക്ഷരം പോലും പറഞ്ഞില്ല. എന്താണ് തന്റെ ഭർത്താവിന്റെ ആഗ്രഹമെങ്കിൽ അത് നടക്കട്ടെ എന്ന നിലക്ക് ആ ഏകാന്തവാസത്തിനും എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അതിനും താങ്ങും തണലുമായി വർത്തിച്ചുകൊണ്ട് നിലക്കൊള്ളുകയാണ് ഖദീജ എന്ന ഉത്തമയായ ഭാര്യ ചെയ്തത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിങ്ങനെ പോകും. ഏതാണ്ട് 40 വയസ്സായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിങ്ങൾക്കറിയാം ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഞാൻ ആ സംഭവം ദീർഘിപ്പിക്കുന്നില്ല. വായിക്കാൻ പറഞ്ഞു, നബി എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജിബ്രീൽ കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു, മുറുക്കി പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, വിട്ടിട്ട് പറഞ്ഞു, ഇഖ്റ. നബി പറയുന്നു, ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിച്ച രംഗം, എന്റെ വാരിയല്ലുകൾ രണ്ട് ഭാഗത്തെയും വാരിയല്ലുകൾ പരസ്പരം കോർത്തു പോയേക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അത്ര ശക്തമായ കെട്ടിപ്പിടുത്തമാണ് ജിബ്രീൽ പിടിച്ചത്. 3 പ്രാവശ്യം അമർത്തി കെട്ടിപ്പിടിച്ച് വിട്ടിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് വരെ അങ്ങോട്ട് ഓതി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹത്തായ പടച്ചവന്റെ ഒരു ശക്തിയാൽ ഇതുവരെ വായന എന്തെന്നറിയാത്ത, എന്താണ് ഒന്നുമറിയാത്ത, ഒരു മദ്രസയിൽ പഠിച്ചിട്ടില്ലാത്ത, അക്ഷരമറിയാത്ത, എഴുത്തറിയാത്ത ആ നബി അവിടെ വെച്ച് ആ വിശുദ്ധ വാക്യങ്ങൾ ആദ്യമായി ഉരുവിട്ടു. പിന്നെ ജബ്രീലിനെ കാണാനില്ല. ഗുഹയിൽ ഒരാൾ വരുന്നു, വായിക്കാൻ പറയുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു, പേടിക്കൂലേ. നബിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. അന്ന് നബിയോട് പറഞ്ഞിട്ടില്ല, ഞാൻ മലക്കാണ്, നിങ്ങൾക്ക് വഹീ കൊണ്ടുവരാൻ വന്നതാണ് എന്നൊന്നും പറഞ്ഞില്ല. പേടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി. ജിബ്രീലിനെ കാണാതായപ്പോ, വന്ന ആളെ കാണാതായപ്പോ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി, പേടിച്ച് വിറക്കുകയാണ്. വീട്ടിലേക്ക് ഓടിയെത്തപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി ദസിറൂനി ദസിറൂനി യാ ഖദീജ ലഖദ് ഖശീതു അലാ നഫ്സി, എന്നെ പുതപ്പിക്കൂ, എനിക്ക് പുതപ്പിട്ടു തരൂ ഖദീജ. ഓടിക്കതച്ച് പേടിച്ചരണ്ട് വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ ധൈര്യത്തോടുകൂടെ നിൽക്കുകയാണ് ഭാര്യ. തന്റെ ഭർത്താവ് ഓടി വരുമ്പോ ആ ഭർത്താവിനേക്കാൾ പേടിയും ധൈര്യം കാണിക്കാതെ ആ ഭർത്താവിനേക്കാൾ കൂടുതൽ പേടിച്ചിട്ടാണ് ചില ഭാര്യമാർ ചിലപ്പോ ഭർത്താക്കന്മാരെ എതിരേൽക്ക്. ഏതെങ്കിലും ഒരു ഭർത്താവ് പേടിച്ചു വന്നാല് ചിലപ്പോ ഭാര്യമാരെന്ത് ചെയ്യും, അതിനേക്കാണ് പേടിപ്പിക്കും, ആ അങ്ങനെ ഉണ്ടായോ, എന്നാ നിങ്ങളെ കാര്യം പോക്കാ എന്ന് പറഞ്ഞിട്ട് പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചാണ് വരുന്നത് എന്ന് ഭാര്യക്ക് മനസ്സിലായി. ഇപ്പൊ ആവശ്യം എന്താണ്, കാര്യങ്ങളൊന്നും തിരക്കലല്ല ഇപ്പൊ ആവശ്യം എന്ന് ഖദീജക്കറിയാം. ഇപ്പൊ ഭർത്താവ് എന്താണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എന്തേ സംഭവിച്ചു എന്ന് ചോദിക്കാൻ പോലും നിന്നില്ല. എന്തേ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പേ ഭർത്താവ് എന്താ ആവശ്യപ്പെട്ടത് അത് ചെയ്തു കൊടുക്കാനാ തീരുമാനിച്ചു. എന്താ നബി ആവശ്യപ്പെടുന്നത്, എനിക്ക് പുതപ്പിട്ട് മൂടണം, അതാണ് ചെയ്തു കൊടുത്തു. ആദ്യം വന്ന ഉടനെ ആവശ്യപ്പെട്ടത് വേറെ ഒന്നും ചോദിച്ചില്ല, എന്തേ പറ്റിയെന്ന് ചോദിച്ചു വേജാറായില്ല. ഉടനെ തന്നെ പുതപ്പിട്ട് മൂടി അവിടെ കിടത്തി. പുതപ്പിട്ട് മൂടി കിടത്തി കുറേ സമയം കഴിഞ്ഞിട്ട് അടുത്തു പോയിട്ട് ചോദിച്ചു, അല്ല എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത്, ഉണ്ടായ കാര്യം പറയൂ. കാര്യമൊക്കെ കഴിഞ്ഞ് പേടിയൊക്കെ മാറിയപ്പോൾ നബി ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു, ഖദീജ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞാനിങ്ങനെ ഹിറാഗുഹയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു, ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു, അയാൾ എന്നെ അമർത്തി പിടിച്ചു വിട്ടു, 2-3 പ്രാവശ്യം ഉണ്ടായി, അങ്ങനെ എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന ഉത്തമയായ ഭാര്യ തന്റെ ഭർത്താവിനെ സമാശ്വസിപ്പിക്കുകയാണ്, ഏറ്റവും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. وتحمل الكلا وتقر الضيف وتعين على نوائب الحق محمد എന്റെ ഭർത്താവേ അങ്ങൊന്നൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല സംഭവം. ലാ യുഹസീകല്ലാഹു അബദ, അല്ലാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇന്നകല തസിലുർ റഹ്മ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, അതേപോലെ തന്നെ നല്ല വർത്തമാനം പറയുന്ന ആളാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുന്ന ആളാണ്, സത്യസന്ധനാണ് താങ്കൾ, ഓ തഹ്മിലുൽ കല്ല, പ്രയാസങ്ങളെ നിങ്ങന്ന് ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നബിയുടെ കുറേ മദഹുകൾ എടുത്ത് അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹ് ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യില്ല, അള്ളാഹു നിങ്ങളെ കൈവടിയില്ല, സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ വനിത ചെയ്തത്. നേരെ മറിച്ച് ഒന്നും പറഞ്ഞില്ല, ആ എന്നെ ഇട്ടിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടല്ലേ, ഞാൻ പോരാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ എന്റെ അടുത്തിരുന്നാ സമാധാനമില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു പോയതല്ലേ, ഒരു മാസം ഹിറാഗുഹയിൽ അനുഭവിച്ചോളീൻ, എന്നിട്ട് പോയാൽ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കുശുമ്പു വാക്കോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ കുത്തുവാക്ക് പറഞ്ഞ് പഴിചാരുകയോ ചെയ്തില്ല. നല്ലവരായ ഭാര്യ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഉടനെ ഖദീജ റളിയല്ലാഹു തആല നബിയെയും കൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും വിവരമുള്ള അഹ്ലി കിതാബുകാരിൽപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തേക്ക്, അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, ക്രിസ്തീയ പുരോഹിതൻ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു, മുഹമ്മദിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ, ആ പണ്ഡിതൻ നബിയോട് സമാധാനിപ്പിച്ചു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം, മുഹമ്മദേ ഇന്നക്ക നബിയു ഹാദിഹിൽ ഉമ്മ, നീ ഉമ്മത്തിന്റെ നബിയാകാൻ പോവുകയാണ്, നീ പേടിക്കേണ്ടതില്ല, നീ നബിയായിട്ട് വന്നാൽ ആളുകളൊക്കെ നിന്നെ കളിയാക്കും, നിന്നെ കളവാക്കും, അവർ നിന്നെ യുദ്ധം ചെയ്യും, നിന്നെയുമായി അവർ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കും. ഇതൊക്കെയാണ് വറക്കത്ത് നബിയോട് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത്രയും സമ്മതനായി ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടുന്ന എന്നെ, ഞാൻ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവരെന്നെ പുറത്താക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, നാം അതെ, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലിമാ ജിഇത ബിഹി ഇല്ലാ ഊദിയ ലൈതനി യകൂനു ജദാൻ ലൈതനി യകൂനു ഹയ്യൻ സുമ്മ ലം യൽബസ് വറഖാൻ തൂഫിയ. ശരിയാണ് മുഹമ്മദേ, ഒരാളും നീ കൊണ്ടുവന്ന തത്വവുമായി മുമ്പ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, മുൻഗാമികളും കുറെ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്, പല പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നിട്ടുണ്ട്, അവരൊക്കെ അവരുടെ ജനങ്ങളെ സമീപിച്ചപ്പോൾ എന്തുണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അവരെ കളവാക്കുകയും ശത്രുത കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെയും ആളുകൾ കളവാക്കും, നിന്നെയും കളിയാക്കും, നിന്നോടും ശത്രുതയുണ്ടാക്കും, ആളുകൾ നിന്നെ കളിയാക്കുന്ന അന്നെങ്ങാനും ഞാൻ ആരോഗ്യത്തോടുകൂടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു മുഹമ്മദേ, പക്ഷേ വറക്കത്ത് എന്ന് പറയുന്ന ആ ക്രിസ്തീയ പണ്ഡിതൻ അധികകാലം ജീവിച്ചില്ല, അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ആ ഒരു സമാധാന വാക്കിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലായി, താൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യം, ഞാൻ നബിയാവുകയാണ്, നബിയായി കഴിഞ്ഞാൽ ആരും പൂമാലയിട്ട് സ്വീകരിക്കില്ല, പ്രയാസമുള്ള മേഖലയാണ് സത്യം തുറന്നു പറയൽ, ആളുകളോട് ഇസ്ലാമിക പ്രബോധനത്തിനൊരുങ്ങിയാൽ ആളുകളിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടാകും, മർദ്ദനങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കി, തന്റെ മുൻഗാമികളായ പ്രവാചകന്മാർക്കൊക്കെ ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന വാക്കിലൂടെ പ്രവാചകനും മനസ്സിലാക്കി, തനിക്കിനി മുതൽ പരീക്ഷണത്തിന്റെ നാളുകളാണ് എന്ന്. ഈ വിവരം ഖദീജ റളിയല്ലാഹു തആലാ മനസ്സിലാക്കുകയാണ്. അവർ പ്രവാചകന് ആദ്യമായി അവർ വിശ്വസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ആദ്യമായി വിശ്വസിക്കുന്ന സ്ത്രീയാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി മുഅ്മിനത്തായത് ഖദീജ റളിയല്ലാഹു തആലയായിരുന്നു. ഏത് രംഗത്തും അവർ നബിയോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വേണ്ടില്ല, തന്റെ ഭർത്താവിന്റെ ഈ ദൗത്യം വിജയിപ്പിക്കേണ്ടത് തന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി, ഭർത്താവിനോടൊപ്പം ഒരു നിഴൽ പോലെ എല്ലാ ഘട്ടത്തിലും പിന്തുടർന്ന് ഏത് സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു ഖദീജ റളിയല്ലാഹു തആലാ അൻഹ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, മല പോലെയുള്ള പ്രശ്നങ്ങളുമായി വീട്ടിലേക്ക് കയറി വന്നാൽ അതെല്ലാം പറഞ്ഞ് 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 അങ്ങോട്ട് മഞ്ഞുപോലെ ഉരുക്കിയെടുക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു തആലാ അൻഹ. എന്ത് പ്രയാസം സഹിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വന്നാലും ഖദീജയുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മതി, ഖദീജ റളിയല്ലാഹു തആലാ അൻഹയുടെ ആശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോ പ്രവാചകന് പിന്നെ പേടിയില്ല, പ്രവാചകന് പിന്നെ ധൈര്യക്കുറവില്ല, പ്രവാചകന് പിന്നെ അസ്വസ്ഥതകളില്ല, സ്വസ്ഥതയും സമാധാനവും ധൈര്യവും പകരുന്ന വർത്തമാനങ്ങൾ മാത്രമാണ് തന്റെ ഇണയിൽ നിന്ന് പ്രവാചകന് കിട്ടുന്നത്. അപ്പോൾ ആ ബീവി ഖദീജ ഏതാണ്ട് പ്രായം ഒരുപാടായിട്ടുണ്ട്, നബി തിരുമേനിയോടൊപ്പം ഇസ്ലാമിക കാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഖദീജക്ക് ഏതാണ്ട് എത്ര പ്രായമായിട്ടുണ്ടാകും, 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ കിഴവിയായിരിക്കുന്ന സന്ദർഭത്തിലും പ്രവാചകന് ഖദീജ എന്നൊരു ചിന്ത മാത്രമാണുള്ളത്, ഖദീജക്ക് മുഹമ്മദ് എന്ന ചിന്ത മാത്രമാണുള്ളത്. ആ സന്ദർഭത്തിൽ ദീനുൽ ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ പ്രവാചകന് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാറ്റിനും പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ആ ദമ്പതികൾ വിധേയരാകുകയാണ്. നിങ്ങൾക്കറിയാമോ ആ വയസ്സുകാലത്ത് ഖദീജ ബീവിക്കുണ്ടായ മാനസികമായ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടായി? ലോകത്തൊരു സ്ത്രീക്ക് ഒരു പക്ഷേ അനുഭവിക്കാൻ സാധിക്കില്ല അത്ര പ്രയാസങ്ങൾ. അത്രമാത്രം അവർ പിടിച്ചു നിന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജനങ്ങൾ വിചാരിക്കുന്നുവോ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ പരീക്ഷണങ്ങളില്ലാതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച പോലെ അക്ഷരാർത്ഥത്തിൽ പരീക്ഷണങ്ങളായിരുന്നു. ഏതാണ്ട് 10-60 വയസ്സായപ്പോഴേക്കും ആരുടെ ജീവിതത്തിൽ? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ. അവർ ഏത് പരീക്ഷണങ്ങൾ? പുറത്തും അകത്തും തന്റെ കുടുംബത്തിൽ പരീക്ഷണങ്ങൾ, പുറത്ത് ശത്രുക്കളിൽ നിന്ന് പരീക്ഷണങ്ങൾ. നബിയും ഖദീജ ബീവിയുമാകുന്ന ദമ്പതികൾക്ക് പരീക്ഷണങ്ങളോട് പരീക്ഷണങ്ങളായിരുന്നു. ഒന്നാമത്തത് ആലോചിച്ച് നോക്കൂ, ഉണ്ടായിട്ടുള്ള രണ്ട് ആൺകുട്ടികളുണ്ട് നബിക്കുണ്ടായ, അബ്ദുള്ളയും അതേപോലെ തന്നെ ഖാസിമും. ഈ രണ്ടു കുട്ടികളും മരിച്ചു, ഒരു പരീക്ഷണം തന്നെ. ആകെ 4-6 കുട്ടികളുണ്ട്, രണ്ടാൺകുട്ടികളാണ്. ആ രണ്ട് കുട്ടികൾ ആകെ ഉണ്ടായിരുന്ന രണ്ട് ആൺതരി, ആ രണ്ട് ആൺതരിയെയും പടച്ചോൻ കൊണ്ടുപോയി. ചെറുപ്പത്തിലേ രണ്ട് ആൺകുട്ടികളും മരിച്ചു. പിന്നെ അടുത്ത പരീക്ഷണം എന്താണ്? മകളുണ്ട് റുഖിയ, റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും രണ്ട് പെൺകുട്ടികളെയും. നബി നബിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചിരുന്നത് ആരായിരുന്നു? അബൂലഹബിന്റെ രണ്ട് മക്കളായിരുന്നു, ഉത്തുബത്തും ഉത്തൈബത്തും. അബൂലഹബിന്റെ രണ്ട് മക്കൾക്കാണ് ഈ റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞപ്പോ, നബി നബിയായി തീർന്നപ്പോ അബൂലഹബിന് രുചിച്ചില്ല, അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലിനും രസിച്ചില്ല. ഇനി മുഹമ്മദിന്റെ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ വേണ്ട എന്ന് തീരുമാനിച്ചു ആ ദുഷ്ടൻ. ദുഷ്ടനായ അവനും അവന്റെ ഭാര്യയും തീരുമാനിച്ചു ഈ മുഹമ്മദിന്റെ പെൺകുട്ടികൾ ഇനി നമ്മുടെ ഭാര്യമാരായിരുന്നൂടാ. ആൺകുട്ടികളെ രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ രണ്ട് മക്കളെയും അവരുടെ വീട്ടിൽ കൊണ്ടുപോയാക്കണം, തലാഖ് ചെല്ലണം, ഇല്ലെങ്കിൽ നിങ്ങളുമായി ഞങ്ങൾ ബന്ധമില്ല. നാട്ടിലെല്ലാം കൊണ്ടും പ്രശ്നവും പ്രയാസവുമായിട്ടിരിക്കുകയാണ്. രണ്ടാൺകുട്ടികളിട്ടായിരുന്നത് മരിച്ചുപോയി, രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തത് ആ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. രണ്ടു കുട്ടികളും വീട്ടിലേക്ക് മടങ്ങി വന്നു. റസൂലുള്ളയും ഖദീജ ബീവിയും അവരെ സന്തോഷത്തോടുകൂടെ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. ക്ഷമിക്കൂ മക്കളെ, നിങ്ങൾക്ക് ഇവരെക്കാൾ ഖൈറായവരെ റബ്ബ് തരും, സമാധാനിപ്പിക്കുകയാണ്. രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നവരെ കാര്യം തീർത്ത് തലാഖ് ചൊല്ലി വീട്ടിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ആദ്യം വിശ്വസിച്ച 8 പുരുഷന്മാരിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ് പിന്നീട് റുഖിയ ബീവിയുടെ ഭർത്താവാകുന്നത്. ആ റുഖിയ ബീവി മരിച്ചതിന്റെ ശേഷം പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്നെ ഉമ്മു കുൽസൂം എന്ന പെൺകുട്ടിയെയും വിവാഹം കഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബിയുടെ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ചത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. പ്രവാചകന്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അവരുടെ സമാധാനത്തിന്റെ ലക്ഷണമായി അള്ളാഹു അവർക്ക് പിൽക്കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണ് പകരം കൊടുത്തത്. അതേപോലെ തന്നെ ഖദീജ ബീവിയുടെ ജീവിതത്തിലെ മറ്റൊരു രംഗം, തന്റെ മുമ്പിൽ വെച്ച് സുമയ്യ എന്നു പേരുള്ള ഒരു സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പെടഞ്ഞു മരിക്കുന്നത് അവർ കാണേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അകത്തും പുറത്തും അവർ കാണുകയാണ്, കേൾക്കുകയാണ്. തന്നെയുമല്ല, ഉസ്മാൻ റുഖിയ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച ഉടനെ തന്നെ മർദ്ദനം സഹിക്കവയ്യാതെ അബൂലഹബിനെ രസിച്ചില്ല. തന്റെ മകൻ കാര്യം തീർത്ത ഒരു പെണ്ണിനെ ഉസ്മാൻ കല്യാണം കഴിക്കുകയോ അവരെ വിട്ടുകൂടാ. മർദ്ദനം രൂക്ഷമാക്കിയപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കും മുഹമ്മദ് നബിക്കും തന്റെ അരുമ മകളെയും മരുമകനെയും എത്യോപ്യയിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നു. തന്റെ മകളെയും മരുമകനെയും കല്യാണം കഴിഞ്ഞത് അധിക ദിവസമായിട്ടില്ല, അബ്ശീനിയയിലേക്ക് ഹിജറ പറഞ്ഞയക്കേണ്ടി വന്നു. അങ്ങനെയുള്ള എല്ലാ രംഗങ്ങൾക്കും സാക്ഷിയായി. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു ഖദീജയെ, ലഖദ് മലാ അഹദുൻ നൗമിയ ഖദീജ, എനിക്കിനി ഉറക്കത്തിന്റെ നാളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഖദീജ. ഖദീജക്ക് കാര്യം പിടികിട്ടി, നബിക്കിനി പ്രയാസത്തിന്റെ നാളുകളാണെന്ന് മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖദീജ ബീവി സമാധാനിപ്പിക്കുകയാണ്, പേടിക്കേണ്ട മുഹമ്മദേ, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്ത് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും നമ്മൾ പതറരുത്, നമുക്ക് പേടിയുണ്ടാകേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ ആയത്താണ് അവർ ഓർത്തത്, ലതുബലൗന്ന ഫീ അംവാലികും വഅൻഫുസികും ولتسمعن من الذين اوتوا الكتاب من قبلكم ومن الذين اشركوا اذًا كثيرا وان تصبروا وتتقوا فان ذلك من عزم الامور തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫീ അംവാലിക്കും നിങ്ങളുടെ സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. വ അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദം കസീറാ. മുശ്രിക്കീങ്ങളിൽ നിന്നും കാഫിരീങ്ങളിൽ നിന്നും നിങ്ങൾ കേൾക്കുകയും ചെയ്യേണ്ടി വരും. അദം കസീറാ, ധാരാളം ഉപദ്രവത്തിന്റെ വാക്കുകൾ, ഒരുപാട് പ്രയാസങ്ങളും പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും നിങ്ങൾ ഏൽക്കേണ്ടി വരും. അവിടെയൊക്കെ പിടിച്ചു നിൽക്കണം. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുകയുമാണെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന ആയത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹു ഓർക്കുകയാണ്. അവരത് മനസ്സിലാക്കുകയാണ്, അവരതിൽ ധൈര്യം കൊള്ളുകയാണ്. തന്റെ ഭർത്താവിന്റെ ധൈര്യത്തിലാണെങ്കിൽ ഏറ്റവും വലിയ അഭിമാനമാണ് ഖദീജ ബീവിക്ക്. തന്റെ ഭർത്താവ് ധീരനാണ് എന്നത് ഖദീജ ബീവിയെ എപ്പോഴും അഭിമാനിക്കാറുണ്ട്. എന്താണ് തന്റെ ഭർത്താവിന്റെ സ്വഭാവം? നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പലതും പറഞ്ഞു നോക്കി, അഹമ്മദേ നിനക്ക് അത് തരാം, കൊട്ടാരം തരാം, പണം തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ധീരനായ തന്റെ ഭർത്താവ് കൊടുത്ത മറുപടി ഖദീജ ബീവിയുടെ മനസ്സിന് കുളിരു പകർന്നു. എന്താ റസൂലുള്ള മറുപടി കൊടുത്തത്? വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനീ വൽ ഖമറ ഫീ യസാരീ അലാ അന്നതുക ഹാദാ അംറമാ തറക്തുഹു, നിങ്ങൾ എന്റെ വലതുകൈയിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും വെച്ചിരുന്നാലും ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഈ ദൗത്യത്തിൽ നിന്ന് ഒന്നുകിൽ ഞാൻ നശിക്കുക അല്ലെങ്കിൽ വിജയിക്കുക, അതല്ലാതെ ഞാൻ അടങ്ങില്ല എന്നുള്ള ഉറച്ച ചങ്കൂറ്റം തന്റെ ഇടമുള്ള മറുപടി ഖദീജ ബീവിയുടെ മനസ്സിലെപ്പോഴും തന്റെ ഭർത്താവിനെ പറ്റി അഭിമാനത്തിന് വക നൽകാറുണ്ടായിരുന്നു. അങ്ങനെ നബിയുടെ കൂടെ എന്തു പ്രയാസവും ഖദീജ ബീവി സഹിച്ചു. നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ചു. നബി കുടുംബത്തെ ഒരു മലഞ്ചെരിവിൽ കൊണ്ടുപോയാക്കി, ഉപരോധം ഏർപ്പെടുത്തി. ഒരു മലഞ്ചെരിവിൽ രണ്ടു മൂന്ന് കൊല്ലം നബി കഴിച്ചുകൂട്ടി. ഖദീജ ബീവി തന്റെ വീടും മാളികയും സൗകര്യങ്ങളും ഒക്കെ വിട്ടുകൊണ്ട് നബിയുടെ കൂടെ പോയി ആ മലഞ്ചെരിവിൽ പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളുമായി നബിയുടെ കൂടെ അവരും കഴിച്ചുകൂട്ടി. അങ്ങനെ ആ ഉപരോധത്തിൽ നിന്ന്, ആ മലഞ്ചെരിവിൽ നിന്ന് പുറത്തു വന്ന് ഏതാണ്ട് ആറുമാസം കഴിഞ്ഞപ്പോഴേക്ക് അബൂ താലിബ് മരിച്ചു. ആകെ ഒരു തുണയുണ്ടായിരുന്നതാണ് ഒന്ന് അബൂ താലിബ് മരിച്ചു. ആ കൊല്ലം തന്നെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയും മരിച്ചു. ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ വർഷമായിരുന്നു. ആമുൽ ഹുസ്ന് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. തനിക്ക് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന പുരുഷന്മാരിൽ അബൂ താലിബ്, കുടുംബത്തിൽ മറ്റൊന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വർഷത്തിൽ തന്നെ മരിച്ചു. ഹിജറ, നബി മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ മൂന്ന് കൊല്ലം മുമ്പായിരുന്നു ആര് മരിക്കുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതകൾ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതാ ജിബ്രീലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാ ഹാദിഹി ഖദീജ ഖദ അതത് മഅഹാ ഇനാഉൻ ഫീഹി ദാമുൻ നൗ തആമുൻ നൗ ശറാബുൻ ഫഇദാ ഹിയ അതതുക ഫഖറഉ അലൈഹ അസ്സലാം മിൻ റബ്ബിഹാ വമിന്നി വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നാ മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ കാണാം, ജിബ്രീൽ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഖദീജ നിങ്ങളെ കാണാൻ വരും. ഖദീജ ബീവി നബിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് ജിബ്രീൽ വന്നുകൊണ്ട് നബിക്ക് വഴി കൊടുക്കുകയാണ്. ഇതാ ഖദീജ നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് വരാൻ പുറപ്പെട്ടിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. ഖദീജ നിങ്ങളുടെ അടുത്ത് വന്നാൽ, വൈദാഹി ആത്തത്തുക്ക, നിങ്ങളുടെ ഭാര്യയായ ഖദീജ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, അവളുടെ റബ്ബ് അവൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. കണ്ടോ, ലോകത്തൊരു പെണ്ണിനും ഇങ്ങനെ കിട്ടിയിട്ടില്ല. പടച്ചതമ്പുരാൻ വഹി കൊടുക്കുന്നു ജിബ്രീൽ മുഖേന, ഇതാ എന്റെ സലാം ഖദീജക്ക് അറിയിക്കണമെന്ന്. അള്ളാഹുടെ സലാം കിട്ടിയിട്ടുള്ള ആളാണ്, അള്ളാ സലാം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെ ജിബ്രീൽ പറഞ്ഞത്, പടച്ചോന്റെ സലാം മാത്രമല്ലവും ഇന്നി ജിബ്രീലിന്റെ സലാമുണ്ട് എന്ന് അറിയിക്കണം, ഞാനും സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം നിങ്ങളുടെ ഭാര്യയോട്. അതേപോലെ തന്നെ തീർന്നില്ല, സ്വർഗലോകത്തിൽ അവർക്കൊരു മണിമാളിക റബ്ബ് പണിതിട്ടുണ്ട് എന്ന് പറയണം. ലാ സഹബ ഫീഹി വലാ നസബ, ദുന്യാവിലെ പോലെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ശാന്തവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മണിമാളിക അവർക്കുണ്ട് എന്ന സന്തോഷ വാർത്തയും മുഹമ്മദേ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഖദീജ ബീവി തന്റെ അടുത്ത് വന്നു ഭക്ഷണം കൊണ്ട്. വിവരം പറഞ്ഞു, ഖദീജ എനക്ക് പടച്ചവൻ സലാം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീലും സലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹ കൊടുത്ത മറുപടി, സലാം അടക്കി. അവരെങ്ങനെയാ സലാം അടക്കിയത്? നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിനോട് അലൈഹിസ്സലാം എന്ന് പറയാൻ പറ്റൂലല്ലോ. പടച്ചോനൊരാളുടെയും സലാം ആവശ്യമല്ല, അള്ളാഹ്ക്ക് രക്ഷ ആവശ്യമല്ല. അത് മനസ്സിലാക്കിയ ഖദീജ ബീവി, ഇസ്ലാമിൽ അവഗാഹം നേടിയിട്ടുള്ള ഖദീജ ബീവി കൊടുക്കുന്ന സലാമിന്റെ മറുപടി എങ്ങനെയാണ്? ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹ്ക്കുള്ള സലാമിനുള്ള മറുപടി അങ്ങനെയാണ്, അല്ലാഹുവിന്റെ സലാമാണ്. ഇന്നല്ലാഹു ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക യാ റസൂലല്ലാഹ് അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. കണ്ടോ സലാം അടക്കിയ രൂപം എങ്ങനെയാണ്? അള്ളാഹ് തന്നെ സലാമാണ്. വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിനും ഞാൻ സലാം പറയുന്നു, അങ്ങോട്ടും മടക്കുന്നു. വഅലൈക, അതെന്നെ അറിയിച്ച നബിയെ, താങ്കൾക്കും ഞാൻ സലാം പറയുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അതിലൂടെ ഖദീജ ബീവി ലോകത്തുള്ള എല്ലാവർക്കും ഒരു മാതൃക പഠിപ്പിച്ചു തരികയാണ്. ഒരാൾ നമുക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പറയല്? നിങ്ങൾക്ക് സലാണ്ട്, ആ അങ്ങോട്ടും സലാണ്ട് എന്ന് അറിഞ്ഞ നമ്മളല്ലേ. ആ സലാണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരോന്നും നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് കത്തില്, സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മിണ്ടൂല്ല നമ്മൾ. നമുക്ക് അതിനൊക്കെ പിശുക്കാണ്. നമ്മളെങ്ങനെ പറയണം? നിങ്ങൾക്ക് ഒരാൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സലാം എത്തിച്ചു കൊടുത്ത ആൾക്കും സലാം പറയണം, ആരാണോ നമുക്ക് സലാം പറഞ്ഞ് അറിയിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കും സലാം പറയണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഖദീജ ബീവി സലാം അടക്കിയത് പോലെ, വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക സലാം, ജിബ്രീലിനും സലാം നിങ്ങൾക്കും സലാം നബിയെ. അപ്പൊ നമ്മളോട് സലാം പറയുന്ന ആൾക്കും, അപ്പൊ ആരാണ്? വഅലൈഹിസ്സലാം വഅലൈക്കസ്സലാം, അയാൾക്കും രക്ഷയുണ്ടാവട്ടെ, അതെന്നെ അറിയിച്ച നിങ്ങൾക്കും രക്ഷയുണ്ടാവട്ടെ. അലൈക വഅലൈഹിസ്സലാം, താങ്കൾക്കും അദ്ദേഹത്തിനും രക്ഷയുണ്ടാവട്ടെ എന്ന് മറുപടി പറയലാണ് അതിലുള്ള പ്രധാനപ്പെട്ട ചര്യയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഖദീജ റളിയല്ലാഹു തആലാ അൻഹ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രത്യേക സലാം കിട്ടിയ ആളാണ്, ജിബ്രീൽ സലാം പറഞ്ഞ വ്യക്തിയാണ്. അതേപോലെ തന്നെ സ്വർഗ്ഗലോകത്തൊരു മണിമാളികയുണ്ട് എന്ന് ജിബ്രീൽ മുഖേന തന്നെ പടച്ചവൻ സുവിശേഷം അറിയിച്ചിട്ടുള്ള ആളുമാണ് ഖദീജ റളിയല്ലാഹു തആലാ അൻഹ. ആയിഷ റളിയല്ലാഹു തആലാ അൻഹക്ക് എപ്പോഴും പരാതിയായിരുന്നു. ആയിഷ ബീവി തന്നെ പറയുകയാണ്, ഖദീജയോ പോലെ എനിക്കൊരാ ഒരു പെണ്ണിനോടും ദേഷ്യം തോന്നിയിട്ടില്ല. ആരാ പറയുന്നത്? ഖദീജ ബീവി മരിച്ചതിന്റെ ശേഷം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവിന് റസൂലുള്ള കല്യാണം കഴിക്കുന്നത് പോലും, ഒപ്പം ഭാര്യമാരായി കഴിച്ചുകൂട്ടിയിട്ട് പോലുമില്ല. ഖദീജ ബീവി മരിക്കുവോളം റസൂലുള്ള വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. പ്രവാചകന്റെ വിവാഹ ജീവിതത്തിന്റെ പ്രത്യേകതകളാണത്. ഖദീജ മരിക്കുന്നത് വരെയും റസൂലുള്ള വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. അതിന്റെയും 3 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ആയിഷ റളിയല്ലാഹു തആലാ അൻഹയെ നബി ഭാര്യയാക്കുന്നത്. എന്നിട്ട് തമ്മിൽ കണ്ടിട്ട് പോലുമില്ലാത്ത, അല്ലെങ്കിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോലുമില്ലാത്ത, ഒരേ ഭാര്യമാരായി കഴിഞ്ഞിട്ട് പോലുമില്ലാത്ത ഖദീജ ബീവിയെ സംബന്ധിച്ച് ആയിഷ ബീവിക്ക് മനസ്സിലിങ്ങനെ വിഷമമുണ്ടാകാറുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ഒന്നും രണ്ടും പെണ്ണുങ്ങളുണ്ടെങ്കിൽ, ഭാര്യമാരുണ്ടെങ്കിൽ, തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഏത് പെണ്ണിനും സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല. അത്രേ വടി ഉണ്ടായിട്ടുള്ളൂ. ആയിഷ ബീവിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൊള്ളൂല. എന്ത്, നബി ഇങ്ങനെ ഇരുന്നിട്ട് മുമ്പ് കഴിഞ്ഞുപോയി മരിച്ചുപോയ ഖദീജ ബീവിയുടെ മതം ഇങ്ങനെ പറയും. അപ്പൊ ഏതൊരു പെണ്ണായാലും പെണ്ണാണല്ലോ. ആയിഷ റളിയല്ലാഹു തആലാ അൻഹയ്ക്കും മനസ്സിലിങ്ങനെ വിഷമുണ്ടായിരുന്നു. അത് അവര് തന്നെ നമുക്ക് തുറന്നു പറഞ്ഞു തരികയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ ഗിർതു അല ഇംറാഅതിൽ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഗിർതു അല ഖദീജ, ഖദീജയോടുണ്ടായ വെറുപ്പ് പോലെ, ഖദീജയോടുണ്ടായ രോഷം പോലെ നബിയുടെ ഒരൊറ്റ ഭാര്യമാരോടും എനിക്കൊരു രോഷവും തോന്നിയിട്ടില്ല. ഹലക്കത്ത് കബിലാന്യത്തസവജനി, റസൂലുള്ള എന്നെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പേ അവർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ലിമാ കുന്തു അസ്മഴുഹു യദുഖുർഹ, റസൂലുള്ള എപ്പോഴും അവരെ പറ്റി ഇങ്ങനെ മധു പറഞ്ഞത് ഞാൻ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ വാമറഹുല്ലാഹു അന്യുബശിറഹാ ബൈത്തിൻ മിൻ ഖസബിൻ, സ്വർഗലോകത്തിൽ അവർക്കൊരു വീടുണ്ട് എന്ന് അല്ലാഹു അവർക്കുമാണ് കൽപ്പിച്ചത്. വൈൻ കാനുള്ള ഏത് ബഹുശാത്ത തന്നെയുമല്ല, നബി തിരുമേനി വീട്ടിൽ വല്ല ആടറുക്കുകയാണെങ്കിൽ, വീട്ടിലല്ല പ്രത്യേകിച്ച് വല്ല വിഭവങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ, ഖദീജയുടെ കൂട്ടുകാരികൾ കഴിഞ്ഞൊരു വിഹിതം കൊടുത്തേക്കും. അത്രയും വലിയ ഇഷ്ടമായിരുന്നു ഖദീജനോട്. വീട്ടിലെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു വിഹിതം ആർക്ക് കൊടുത്തേക്കും? ഖദീജയുടെ കൂട്ടുകാരികൾ കൊടുക്കും. ഇതെന്റെ ഖദീജയുടെ കൂട്ടുകാരികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നീക്കിവെക്കും. ആടറുത്ത് വല്ല മാംസം നമുക്ക് പാകം ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ലൊരു വിഹിതം എന്റെ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ആളെ പറഞ്ഞേക്കും. അങ്ങനെയൊക്കെ എപ്പോഴും എപ്പോഴും ഖദീജ ബീവിയുടെ മധുവും പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കത് സഹിക്കാറില്ല എന്ന് ആരാ പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹ. ഫറുബ്ബമാ ഖുൽതു ലഹു, വല്ലപ്പോഴും ഞാൻ ഒരിക്കൽ നബിയോട് പറഞ്ഞു, ആയിഷ ബീവി പറയണേ, ഞാൻ നബിയോട് പറഞ്ഞു, കന്നഹു ലം യകുൻ ഫിദ്ദുനിയാ ഇംറാഅത്തുൻ ഇല്ലാ ഖദീജ. അത് കേട്ടും അടുത്തപ്പോ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ലോകത്ത് ഖദീജയല്ലാതെ വേറെ പെണ്ണുങ്ങളില്ലാത്തതുപോലെ ഉണ്ടല്ലോ നിങ്ങളുടെ വർത്താനം കേട്ടാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇന്നഹാ കാനത്ത് വകാനലി മിൻഹാ വലദുൻ, ആളുകളൊക്കെ എന്നെ കളവാക്കിയപ്പോ, എന്നെ നിഷേധിച്ചപ്പോ, എന്നെ വിശ്വസിച്ചവളാണ് എന്റെ ഖദീജ. ആളുകളൊക്കെ എന്നെ കള്ളനാക്കിയപ്പോഴും ഞാൻ സത്യവാനാണെന്ന് എനിക്ക് സമാധാനമരുളിയ ആളാണ് എന്റെ ഖദീജ. ആരും എന്നെ സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ ദരിദ്രനായി ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിച്ചിരുന്ന സമയത്ത് തന്റേതായ ധനം കൊണ്ട് എന്നെ സഹായിച്ച ആളാണ് എന്റെ ഖദീജ. മറ്റുള്ളവരിൽ നിന്നിലേക്കുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ എനിക്ക് സന്താനങ്ങളെ പടച്ചതമ്പുരാൻ നൽകിയതും എന്റെ ഖദീജയിലൂടെയാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ നബിയോട് മറുത്തൊരു വർത്തമാനവും പറയാറില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആലാ അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പ് പിന്നെയുണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജയുടെ സഹോദരിയായ ഹാലത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നു. അപ്പോ ഹാലത്ത് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു ഖദീജ സംസാരിക്കുകയാണെന്ന് തോന്നിപ്പോയി. ഖദീജയുടെ അതേ സൗണ്ട്, അതേ പെരുമാറ്റം. ആരാണ്? ഖദീജയുടെ സഹോദരിയാണ്, ഖദീജയുടെ താഴെയുള്ള അനിയത്തിയാണ്. അവര് കേട്ടപ്പോ ഖദീജയാണല്ലോ എന്ന് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നിപ്പോയി എന്നാണ് ആയിഷാ ബീവി പറയുന്നത്. ഇങ്ങനെ നബി പറഞ്ഞു, അല്ലാഹുമ്മ ഹാല, ഹാലയുടെ സൗണ്ടാണോ, എന്റെ ഖദീജയാണോ എന്നിങ്ങനെ പറഞ്ഞപ്പോ ആയിഷാ ബീവി പറയുന്നു, ഫഖിർത്തു, അപ്പോഴും എനിക്ക് ദേഷ്യം പിടിച്ച്. അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, മാ തദക്കുറു മിൻ അജൂസിൻ മിൻ നജായിസ് ഖുറൈശ് ഹംറായ് സദഖൈൻ ഹലകത്ത് ഫി ദഹരി ഖദ അബ്ദലക്കല്ലാഹു ഖൈറൻ മിന്നാ. ഞാൻ കുറെയാണ് പറഞ്ഞു. എന്താ ആയിഷാ ബീവി പറയുന്നത്? അത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, മാ തദക്കുറുമിൻ അജൂസിൻ മിൻ നജായിസ് ഖുറൈശ്, ഖുറൈശിലെ ഏതോ ഒരു കിളവി തള്ളനെ പറ്റിയാണോ പൊഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹംറായ് സദഖൈൻ, ഈ പല്ലൊക്കെ കൊഴിഞ്ഞ് മോണയൊക്കെ ചുവന്ന് കവളൊക്കെ ഒട്ടിയുണങ്ങിയ ഒരു തള്ള, കത് ഹലക്കത്ത് ഫി ദഹരി, എന്നോ മരിച്ചുപോയി, ആ ആളെ പറ്റിയാണോ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കത് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ നല്ലവള അല്ലെന്നൊക്കെ പകരം തന്നിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രസിച്ചില്ല. അവരെന്നോട് ഖദീജയുടെ മധു പറഞ്ഞപ്പോ ഒരിക്കലും പിന്നെ പ്രവാചകന്റെ മുഖത്ത് നോക്കി മഹദിയായ ഖദീജ ബീവിയെ പറ്റി മറുത്തൊരു വാക്ക് പോലും പറയാൻ ഞാൻ പിന്നീട് ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു. അത്രമാത്രം ഉന്നതങ്ങളായ ഗുണങ്ങളും ബഹുമതികളും ശ്രേഷ്ഠതകളും ഉത്തമമായ സ്വഭാവങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഖദീജ എന്ന് പടുകിഴവിയായ വാർദ്ധക്യത്തിന്റെ അങ്ങേത്തരയിലെത്തിയിട്ട് മരിച്ചുപോയ സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് നബി തിരുമേനി ഓർക്കാത്ത സമയങ്ങളില്ല, സന്ദർഭങ്ങളില്ല, ദിവസങ്ങളില്ല, എല്ലാ സന്ദർഭങ്ങളിലും നബിക്ക് ഈ ഒരു ചിന്തയാണ്. അങ്ങനെയൊക്കെ നബിയുടെ മനസ്സിലെ ഇതായിരുന്നു ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സ്വർഗലോകത്തിലെ സ്ത്രീകളുടെ നേതാക്കൾ എന്ന് വിശേഷിപ്പിച്ച നാല് സ്ത്രീകൾ, ആസിയ ബീവി, മറിയം ബീവി, ഖദീജ ബീവി, ഫാത്തിമ ബീവി. ഈ ഖദീജ റളിയല്ലാഹു തആലാ അൻഹയുടെ ചരിത്രം അങ്ങനെയാണ്. നബി തിരുമേനി എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഖൈറുന്നിസായി ഖദീജ, ഖൈറുന്നിസായി ഖദീജ, സ്ത്രീകളിൽ നല്ലവൾ ഖദീജയാണ്, സ്ത്രീകളിൽ ഉത്തമ ഖദീജയാണ് എന്നിങ്ങനെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗലോകത്തിലേക്ക് നബി തിരുമേനി പോകുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ അവർ പരലോകത്തേക്ക് പോയി. അവർ സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കളായ മറിയം ബീവിയോടൊപ്പം, ആസിയ ബീവിയോടൊപ്പം അവർ സ്വർഗലോകത്തിലുള്ള സുന്ദരിമാരുടെ നേതാവാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞതും ഇനിയും ചരിത്രങ്ങളിൽ ധാരാളം നിറഞ്ഞുകിടക്കുന്നതുമായ അവരുടേതായ നല്ല സ്വഭാവങ്ങൾ, ഇസ്ലാമികമായ മാർഗത്തിൽ പോരാടുന്ന സ്വഭാവം, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്വഭാവം, ഭർത്താവിന്റെ പ്രയാസങ്ങൾക്ക് താങ്ങും തണലുമായി എന്തു പ്രയാസവുമായി വീട്ടിലേക്ക് കയറി വന്നാലും പ്രയാസങ്ങളെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് സമാധാനം നൽകുന്ന ഒരു ഭാര്യ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഏത് വെല്ലുവിളികളെയും നേരിടാൻ ക്ഷമ കാണിച്ചൊരു ഭാര്യ, തന്റെ കുടുംബത്തിൽ ആകെയുണ്ടായിരുന്ന രണ്ട് ആൺകുട്ടികളും മരിച്ചുപോയപ്പോഴും ക്ഷമകേട് കാണിക്കാത്ത ഭാര്യ, ഒരു പെൺകുട്ടിയെ മാത്രമല്ല രണ്ട് പെൺകുട്ടികളെയും അവരുടെ പുതിയാപ്പിളമാര് ഭർത്താക്കന്മാര് തൊലാക്ക് ചൊല്ലി വീട്ടിലേക്ക് പറട്ടിവിട്ടപ്പോഴും ക്ഷമ കാണിച്ച ഭാര്യ. ഈ എല്ലാ നിലക്കും ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങളിൽ, ഒരുപാട് ഘട്ടങ്ങളിൽ എല്ലാം കൊണ്ടും പിടിച്ചു നിന്നിട്ടുള്ള ലോക വനിതകളുടെ നേതാവായ ഖദീജ റളിയല്ലാഹു തആലാ അൻഹ സഹോദരിമാരെ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അവരുടേതായ, അവർ പോയതായ സ്വർഗലോകം, അതിന്റെ നാലായിലെത്താനുള്ള യോഗ്യത പോലും നമുക്കാർക്കുമില്ല. അവരുടേതായ നല്ലതായ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിൽ കഴിയുന്ന രൂപത്തിലുള്ള പഠനങ്ങളും സഹായങ്ങളും സൗകര്യങ്ങളും നാമും നിർവഹിക്കുക. അവരൊക്കെ പോയ, അവരൊക്കെ നടന്ന വഴിയിലൂടെ ജീവിതം നയിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ തമ്പുരാൻ ആ മഹദി ജീവിച്ചതുപോലെയുള്ള ജീവിതത്തിന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതായ ആ അച്ചടക്കത്തിലും ശിക്ഷണത്തിലും വളർന്ന അവരുടേതായ ജീവിതചര്യകൾ പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ആ വഴിയിൽ തന്നെ മുന്നോട്ടു പോകുന്നതിലും നാം ശ്രമിക്കുക. സർവശക്തനായ തമ്പുരാൻ നമ്മയും നല്ലവരായ അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ലഘൂകരിക്കുകയും മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത്. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين. والسلام عليكم ورحمه الله وبركاته.